ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. സൌരോർജ്ജത്തിൽ നിന്ന് രാജ്യം ഇപ്പോൾ 90 GW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിൽ ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഉത്തരാഖണ്ഡിൽ ബസ് കിടങ്ങിലേക്ക് മറിഞ്ഞ് 23 പേർ മരിച്ചു. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം നിറഞ്ഞ ആവേശത്തിലേക്ക്. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വൈകിട്ട് എറണാകുളത്ത് തുടക്കമാകും. വാർത്തകൾ വിശദമായി. സൌരോർജ്ജത്തിൽ നിന്ന് 90 GW വൈദ്യുതി രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. 2030 ഇത് 500 GW ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. 37.5 GW ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 50 സൌരോർജ്ജ പാർക്കുകൾക്ക് ഗവൺമെന്റ് അനുമതി നൽകിയതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ 7th അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം അസംബ്ലിയിൽ അറിയിച്ചു. ഈ വർഷം ലോകത്തെ സൌരോർജ്ജ ഉൽപ്പാദനം 2 TW എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിൽ ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ക്വീൻസ്ലാൻഡുമായി ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ ബന്ധങ്ങൾ വളർത്തുന്നതിനും പ്രവാസികളെ സേവിക്കുന്നതിനും കോൺസുലേറ്റ് സംഭാവന നൽകുമെന്ന് ഡോക്ടർ ജയശങ്കർ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ക്വീൻസ്ലാൻഡ് ഗവർണറുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഝാർഖണ്ഡിൽ NDA 2 റാലികളെ അഭിസംബോധന ചെയ്യും. ഗഡ്വയിലും ചായ്ബാസയിലുമാണ് പ്രധാനമന്ത്രി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നതെന്ന് ഝാർഖണ്ഡ് BJP പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ബാബുലാൽ മറാണ്ടി അറിയിച്ചു. ഈ മാസം 13-20 തീയതികളിൽ 2 ഘട്ടങ്ങളിലാണ് ഝാർഖണ്ഡ് വോട്ടെടുപ്പ്. ആവശ്യമായ രൂപരേഖ കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചാൽ ശബരി റെയിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കോഴിക്കോട്ട് അറിയിച്ചു. ഇതിന് 50% ഫണ്ട് നൽകാമെന്ന് സംസ്ഥാനം ആദ്യം പ്രതിബദ്ധത അറിയിച്ചെങ്കിലും പിന്നീട് പുതിയ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. ഉത്തരാഖണ്ഡിൽ ബസ് കിടങ്ങിലേക്ക് മറിഞ്ഞ് 23 പേർ മരിച്ചു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. അൽമോറ ജില്ലയിലെ കൂപ്പിയിലാണ് രാവിലെ ദുരന്തമുണ്ടായത്. ഗൌളിഖാലിൽ നിന്ന് രാംനഗറിലേക്ക് 40 യാത്രക്കാരുമായി പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പിന് 9 ദിവസം ശേഷിക്കെ പ്രചാരണം നിറഞ്ഞ ആവേശത്തിലേക്ക് നീങ്ങുകയാണ്. പ്രമുഖ മുന്നണികളുടെയും പാർട്ടികളുടെയും നേതാക്കൾ മണ്ഡലങ്ങളിൽ ആവേശം പകരാൻ എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ സംസ്ഥാന നേതാക്കൾ മണ്ഡലത്തിലെത്തും. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ഇന്ന് കേണിച്ചിറയിൽ നിന്ന് പര്യടനം ആരംഭിച്ചു. വ്യാഴാഴ്ച വരെ പ്രിയങ്ക മണ്ഡലത്തിലുണ്ടാകും. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി ഇന്ന് നിലമ്പൂരിൽ പര്യടനം നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിന് മറ്റന്നാൾ കൽപ്പറ്റയിലെത്തും. തിരുവമ്പാടി ഏറനാട് മണ്ഡലങ്ങളിലെ പ്രചാരണങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. NDAയിലെ നവ്യ ഹരിദാസിന്റെ ഇന്നത്തെ പര്യടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പനമരം തലക്കൽ സ്മൃതി മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്തു. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിയും ഇന്ന് മണ്ഡലത്തിൽ പ്രചാരണത്തിനുണ്ട്. പാലക്കാട്ട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് വെസ്റ്റ് മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തുന്നത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ പീഷ് സരിൻ പിരായിരി പഞ്ചായത്തിലും NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ കണ്ണാടി പഞ്ചായത്തിലും വോട്ട് തേടുന്നു. ചേലക്കര മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് അംഗം മുറുകിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് തേടുന്ന തിരക്കിലാണ്. കേരളയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. കേന്ദ്ര അനുമതി വാങ്ങിവന്നാലും പദ്ധതിക്കെതിരെ മുന്നണി രംഗത്തുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആരൊക്കെ വിചാരിച്ചാലും കേരളത്തിൽ കേരളയിൽ വരില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ പറഞ്ഞു. ഇന്നലെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കോഴിക്കോട്ട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയങ്ങളാണെന്നും അഭിപ്രായപ്പെട്ടു. മുനമ്പം ഭൂമി തർക്കം പരിഹരിക്കാൻ സർവകക്ഷി യോഗം വിളിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. വിഷയത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ പരിശോധന നടത്തുമെന്ന് മന്ത്രി P.രാജീവ് പറഞ്ഞു. മതത്തിന്റെ പേരിൽ വിഭജനങ്ങൾ വരുന്നത് ഗൌരവമേറിയ കാര്യമാണെന്ന് മന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. ശുചീകരണ തൊഴിലാളികൾ ഷൊർണൂരിൽ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ വിശദ അന്വേഷണം വേണമെന്ന് റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി V.അബ്ദുറഹ്മാൻ ആവശ്യപ്പെട്ടു. തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രിക്ക് അദ്ദേഹം കത്തയച്ചു. ഭാരതപ്പുഴ പാലത്തിലുണ്ടായിരുന്ന 4 തൊഴിലാളികൾ കേരള എക്സ്പ്രസ് തട്ടിയാണ് മരിച്ചത്. കൊല്ലം കളക്ട്രേറ്റ് ബോംബ് സ്ഫോടന കേസിൽ 1 മുതൽ 3 വരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കൊല്ലം പ്രിൻസിപ്പൽ സ്പെഷ്യൽ കോടതി കണ്ടെത്തി. 4th പ്രതിയെ വെറുതെ വിട്ടു. ശിക്ഷ നാളെ വിധിക്കും. നിരോധിത സംഘടനയായ ബേസ് മൂവ്മെന്റ് പ്രവർത്തകരും തമിഴ്നാട് സ്വദേശികളുമായ അബ്ബാസ് അലി, ഷംസൂൺ ഖരീം രാജ, ദാവൂദ് സുലൈമാൻ എന്നിവരാണ് കുറ്റക്കാർ. 2016 ജൂൺ 15 സ്ഫോടനം. നീലേശ്വരം അഞ്ഞൂറ്റമ്പലം ക്ഷേത്രത്തിലെ കളിയാട്ടത്തിനിടെ ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരണം 4. ശനിയാഴ്ച മരിച്ച സന്ദീപിന് പുറമെ കാസർകോട്, കരിന്തളം, കൊല്ലംപാറ, മഞ്ഞളങ്കാട്ട ബിജു, ചെറുവത്തൂർ സ്വദേശി ഷിബിൻ രാജ്, കിണാവൂർ സ്വദേശി രതീഷ് എന്നിവരാണ് മരണമടഞ്ഞത്. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വൈകിട്ട് എറണാകുളത്ത് തിരിതെളിയും. മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ മന്ത്രി വി ശിവൻകുട്ടി മേള ഉദ്ഘാടനം ചെയ്യും. മന്ത്രിയും ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷും ചേർന്ന് ദീപശിഖ തെളിയിക്കുന്നതോടെ 7 ദിവസത്തെ കായിക മാമാങ്കത്തിന് തുടക്കമാകും. 14th ഹോക്കി ഇന്ത്യ സീനിയർ പുരുഷ ദേശീയ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കമാകും. ചെന്നൈ മേയർ രാധാകൃഷ്ണൻ ഹോക്കി സ്റ്റേഡിയത്തിൽ ആദ്യ ദിവസത്തെ മത്സരങ്ങളിൽ കേരളവും ഉത്തർപ്രദേശും ഏറ്റുമുട്ടും. മറ്റൊരു മത്സരം കർണാടകയും ഉത്തരാഖണ്ഡും തമ്മിലാണ്. നവംബർ 16 ഫൈനൽ. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ എഫ് സി ചെന്നൈയിൻ എഫ് സിയെ നേരിടും. ജംഷഡ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. ഇന്നലെ മുംബൈ സിറ്റി എഫ് സി 2-4 കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷ എഫ് സിയെ 2-3 തോൽപ്പിച്ചു. ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും ബാറ്ററുമായ വൃദ്ധിമാൻ സാഹ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചു. രഞ്ജി ട്രോഫി സീസൺ അവസാനിക്കുന്നതോടെ ക്രിക്കറ്റ് ജീവിതത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 40-കാരനായ സാഹ 40 അന്താരാഷ്ട്ര ടെസ്റ്റുകളിലും 9 ഏകദിന മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ഈ മാസം 8, 9, 10 തീയതികളിലായി നടക്കുന്ന പത്തനംതിട്ട അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 28 ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ.
പത്തനംതിട്ട നഗരസഭയുടെ നേതൃത്വത്തിൽ ചലച്ചിത്ര അക്കാദമി, ലൂമിയർ ലീഗ്, ഫിലിം സൊസൈറ്റി എന്നിവയുമായി ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന പത്തനംതിട്ട അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ 3 ദിവസങ്ങളിലായി 28 സിനിമകളാണ് പ്രദർശനത്തിനായെത്തുക. 1925 പുറത്തിറങ്ങിയ നിശബ്ദ റഷ്യൻ എപ്പിക് ചിത്രം ബാറ്റിൽ ഷിപ്പ് പോട്ടൻകിൻ എന്ന ചിത്രവും പ്രദർശനത്തിനായെത്തും. 10 ലോകപ്രശസ്ത ക്ലാസിക് ചിത്രങ്ങളുടേതുൾപ്പെടെ 36 പ്രദർശനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 18 ഇന്ത്യൻ ചിത്രങ്ങളിൽ അടൂർ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ ബിജു തുടങ്ങിയ സംവിധായകരുടെ 13 മലയാള ചിത്രങ്ങളും പ്രദർശനത്തിനായുണ്ട്.
തലപ്പാറയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞ് 30-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 11 ശേഷമാണ് ദേശീയപാതയിൽ നിന്ന് നിയന്ത്രണം വിട്ട് ബസ് താഴ്ചയിലേക്ക് വീണത്. പരിക്കേറ്റവരെ തിരൂരങ്ങാടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ പള്ളൂർ ശാഖ കുടുംബസംഗമം സംഘടിപ്പിച്ചു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി വനിതാ വിഭാഗം മുൻ സെക്രട്ടറി രതീപ് ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അങ്ങാടിപ്പുറത്ത് അശോകൻ അധ്യക്ഷനായിരുന്നു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ബോധവൽക്കരണ പരിപാടിയും പ്രദർശനവും നാളെയും മറ്റന്നാളും കോഴിക്കോട് മേപ്പയ്യൂരിൽ നടത്തും. 2 ദിവസവും നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ സൌജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കും. കാർഗിൽ വിജയത്തിന്റെ 25th വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ഫോട്ടോ പ്രദർശനവും ഉണ്ടായിരിക്കും. ഗർഭാവസ്ഥയിൽ ഹൃദയമിടിപ്പിൽ തകരാറു കണ്ടെത്തിയ പാലക്കാട് അട്ടപ്പാടിയിലെ നവജാത ശിശുവിനെ നൂതന ചികിത്സയിലൂടെ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ രക്ഷപ്പെടുത്തി. ഇൻഹെയിൽഡ് നൈട്രിക് ഓക്സൈഡ് ചികിത്സയടക്കം ആധുനിക സൌകര്യങ്ങൾ ലഭ്യമാക്കിയാണ് കുഞ്ഞിനെ രക്ഷിച്ചത്. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മാസം തികയും മുൻപേ കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുകയായിരുന്നു. കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച മെഡിക്കൽ സംഘത്തെ മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കണ്ണൂർ EK 9 അക്കാദമിയിൽ സംഘടിപ്പിച്ചുവരുന്ന വിത്ത് ഉത്തരമേഖലാ യുവസാഹിത്യ ക്യാമ്പ് ഇന്ന് സമാപിക്കും. ഉച്ചയ്ക്ക് സമാപന സമ്മേളനം ഡോക്ടർ KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സുനാമി അവബോധ ദിനമായ നാളെ കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിൽ സുനാമി മോക്ഡ്രിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. സൌരോർജ്ജത്തിൽ നിന്ന് രാജ്യം ഇപ്പോൾ 90 GW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പ്രൾഹാദ് ജോഷി. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിൽ ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഉത്തരാഖണ്ഡിൽ ബസ് കിടങ്ങിലേക്ക് മറിഞ്ഞ് 23 പേർ മരിച്ചു. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം നിറഞ്ഞ ആവേശത്തിലേക്ക്. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വൈകിട്ട് എറണാകുളത്ത് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.